ونستعين ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഒരു ചെറിയ ഒരു കെലിമ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറയാവുന്ന ഒരു ചുരുങ്ങിയ ഒരു നസീഹത്ത് അത് മാത്രമാണ് ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അല്ലാമ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫവാഇദിൽ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഒരു ഫായിദ, സൂറത്ത് സജദയിലെ ഒരായത്തിലേക്കാണ് അദ്ദേഹം ഇഷാറത്ത് നൽകുന്നത്. ഏതാണ്ട് അതിന്റെ വിശദീകരണം പോലെയാണ്. നമ്മളൊക്കെ കേട്ട് പരിചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഹിഫ്ളുള്ള ആയത്താണത്. وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ. അദ്ദേഹം അതിന്റെ അതിൽ നിന്ന് എടുത്തു പറയുന്ന ഫായിദ ഇതാണ്. അത് വളരെ വളരെ ഗൗരവതരമായ സുപ്രധാനമായ ഒരു ഫായിദ തന്നെയാണ്. നമ്മുടെ ദീനിയായ ജീവിതത്തെ മൊത്തം നയിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം തന്നെയാണ്. ഞാൻ ആ വാക്കുകൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം, തഖരീബ് ചെയ്തു തരാം. മുസ്തഈനം ബില്ലാഹി തആല. ഫയഖൂലു റഹിമഹുല്ലാഹ് ലാ യജ്തമിഉൽ ഇഖ്ലാസു ഫിൽ ഖൽബി വമഹബ്ബത്തുൽ മദ്ഹി വസ്സനാ വത്തമ ഫീ മാ ഇൻദ നാസ് ഇല്ലാ കമാ യജ്തമിഉൽ മാഉ വന്നാറു വദ്ദബ് വൽഹൂത്. ലാ യജ്തമിഉ, ഒരുമിച്ചു കൂടുകയില്ല, ഒരുമിച്ചു ചേരുകയില്ല. വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരുമിക്കില്ല. അങ്ങനെയുള്ള രണ്ട് വിരുദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഏതാണത്? അൽ ഇഖ്ലാസ്. ഒന്ന് ഇഖ്ലാസ്, അൽ ഇഖ്ലാസു ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഇഖ്ലാസും വമഹബ്ബത്തുൽ മദ്ഹി വസ്സനാ വത്തമഉ ഫീ മാ ഇൻദ നാസ്. മദ്ഹും സനാഉ, മദ്ഹ എന്ന വാക്കിന്റെ അർത്ഥം പ്രശംസ. നമ്മളുടെ അടുക്കലുള്ള ഒരു നല്ല ഗുണം ഒരാള് നല്ല ഗുണമാണ് എന്ന് പറയുക, അതിനാണ് മദഹ എന്ന് പറയാം. നല്ല ഒരു ഗുണം എടുത്തു പറയാം, പ്രശംസിക്കാം. വസ്സനാ, സനാ മദഹ പോലെ തന്നെയാണ്. സനാഉം മദഹും തമ്മിലുള്ള വ്യത്യാസം, സനാ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്നതിനാണ്, ആ വാക്കുപോലെ തന്നെ സനാ ആവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു നല്ല ഗുണം പുകഴ്ത്തി ഒരുപാട് തവണ ഒരാളുടെ ഗുണത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാവുന്ന അവസ്ഥ എത്തുമ്പോഴാണ് സനാ എന്ന് പറയുന്നത്. ഹംദും സനാഉം, മധുഹം സനാഉം, അത് നമുക്ക് പരിചയമുള്ള വാക്കാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നിടത്ത്, അതിന്റെ അർത്ഥം പറയുന്നിടത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല നിരന്തരമായി സ്ഥിരമായി ധാരാളമായി മദഹ് ചെയ്യാൻ സനാ ചെയ്യാൻ അർഹനാണ്. അവനാണ് അതിന് ഏറ്റവും അർഹനായിട്ടുള്ളത്. ആ വാക്ക് പരിചയപ്പെടാനാണ് ഞാൻ ആ പറഞ്ഞത്. മദഹും സനാഉം, ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, നല്ലതുകൊണ്ട് പുകഴ്ത്തണം എന്നതിനെ കുറിച്ചുള്ള ഇഷ്ടം, മഹബ്ബ, അതും ഏതും തമ്മിൽ, ഇഖ്ലാസും തമ്മിൽ ഒരു ഹൃദയത്തിൽ ഒരുമിച്ചു ചേരില്ല. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ദീനനിഷ്ഠിക്കുക, ദീൻ ഉൾക്കൊള്ളുക, ജനങ്ങളുടെ അടുക്കൽ നിന്ന് മദഹും സനാഉം കിട്ടുക, അതിനോട് ഇഷ്ടമുണ്ടായുക എന്നുള്ള ഇത് രണ്ടും ഒരു ഹൃദയത്തിൽ ഒരുമിച്ചു ചേരില്ല. ഏതുപോലെ അല്ലാതെ ഇല്ലാക്കമായി ഇജ്തമി ഉൽമാ ഉവന്നാർ, തീയും വെള്ളവും ഒരുമിച്ചു ചേരുന്നത് പോലെ അല്ലാതെ. ഒന്നൊന്നിനെ കെടുത്തിക്കളെ. ഉടുമ്പും മത്സ്യവും ഒരു വെള്ളത്തിൽ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേരുന്നത് പോലെ അല്ലാതെ. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നിച്ച് ഉണ്ടാകാവുന്നൊരു സ്ഥിതിയില്ല. ഇഖ്ലാസും മഹബ്ബത്തുൽ മദ്ഹി വസ്സന, ജനങ്ങളുടെ അടുക്കൽ നിന്നുള്ള നല്ല വാക്കും പ്രശംസയും സ്തുതിയും, അതുപോലെ തന്നെ വത്തമഴഫിമാൻതന്നാസ്, രണ്ടാമത്തൊരു കാര്യം കൂടി ഞാൻ നേരത്തെ വായിച്ചപ്പോ വിട്ടുപോയി. വത്തമഴഫിമാൻതന്നാസ്, ജനങ്ങളുടെ അടുക്കലുള്ളതിനോടുള്ള ആഗ്രഹം, ത്വമഴ മറ്റുള്ളവന്റെ കയ്യിലുള്ളത് കിട്ടുക എന്നുള്ള ആഗ്രഹം, അതും മറ്റുള്ളവന്റെ അടുക്കൽ നിന്ന് നല്ല വാക്ക് കിട്ടുക. ഒന്ന് വാക്കാലുള്ള നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത്, രണ്ടാമത്തേത് അവരുടെ അടുക്കലുള്ള എന്തെങ്കിലും വസ്തുക്കൾ കിട്ടുന്നത്. ഈ ആഗ്രഹവും ഇഖ്ലാസും തമ്മിൽ ഒരുമിച്ച് ചേരുകയില്ല ഒരു ഹൃദയത്തിൽ. അതുകൊണ്ട് ഫൈദാ ഹദ്ദസത് കനഫ്സുക ബിത്വലബിൽ ഇഖ്ലാസ്, നിന്റെ നഫ്സ് ഇഖ്ലാസ് അന്വേഷിക്കാൻ നിന്റെ മനസ്സിനോട് ആവശ്യപ്പെട്ടാൽ, ഇഖ്ലാസ് തേടുന്നതാണ് നിന്റെ നഫ്സ് എങ്കിൽ, ഫഅഖ്ബിൽ അല ത്വമഅ, ആദ്യം നീ ത്വമഅന്റെ അടുക്കൽക്ക് ചെല്ലണം. വേറുള്ളവന്റെ കയ്യിലുള്ള മുതല് ആഗ്രഹിക്കുന്നതിലേക്ക് നീ ചെല്ലണം. അവ്വലൻ, ആദ്യം ഫദ്ബഹു ബിസ്കീനിൽ യഅസ്, എന്നിട്ട് നിരാശയുടെ കത്തികൊണ്ട് അതിനെ നീ അറുത്തേക്കണം, അതിനെ അറവ് നടത്തിയേക്കണം. അതിന്റെ റൂഹ് പോയി, നിരാശയാകുന്ന കത്തികൊണ്ട് ത്വമൾ ആഗ്രഹമെന്ന് പറയുന്ന മറ്റുള്ളവരുടെ കയ്യിലുള്ള സമ്പത്തോ എന്തെങ്കിലും ഒന്നോ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആ ആശ അങ്ങ് മുറിച്ചിട്ടേക്കണം, അതിനെ വധിച്ചു കളഞ്ഞേക്കണം. വഖ്ബിൽ അലൽ മദ്ഹി വസ്സന, പിന്നെ നീ മദ്ഹിന്റെയും സനാഇന്റെയും അടുക്കൽക്ക് ചെല്ലണം. ഫസ്ഹദ് ഫീഹിമ, അത് രണ്ടിനോടും നീ വിരക്തനാവണം. ഏതുപോലെ സുഹദ ഉഷാഖി ദുനിയ ഫിൽ ആഖിറ, ദുനിയാവിന്റെ ആളുകൾ, ആഖിറത്തിനെ കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന ദുനിയാവ്, അത് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ എങ്ങനെയാണോ ആഖിറത്തിനോട് വിരക്തരായിരിക്കുന്നത്, അതുപോലെ നീ ജനങ്ങളുടെ അടുക്കൽ നിന്ന് നല്ല വാക്കും പേരും പ്രശംസയും അതിനെ സംബന്ധിച്ച് നീ എന്ത് ചെയ്യണം, വിരക്തനാവണം, അതിന്റെ അടുക്കൽക്ക് പോകരുത്. ഈ രണ്ട് കാര്യങ്ങളെയും ഇല്ലാതാക്കിയേക്കണം. ഫൈദസ്തഖാ മലക് ദബുഹു തമഈ വസ്സുഹുദു ഫിസ്സനാഇ വൽമദഹി സഹുല അലൈക ഇഖ്ലാസ്. ഈ രണ്ട് കാര്യങ്ങൾ നിനക്ക് നേരെയായി കിട്ടിയാൽ ഏതൊക്കെ, ദബുഹു തമഈ, മറ്റുള്ളവന്റെ കയ്യിലുള്ളത് കൊതിക്കുന്നത് അതിനെ മുറിക്കാൻ കഴിയാം, അതിനറക്കാൻ കഴിയാം. വസ്സുഹുദു ഫിസ്സനാഇ വൽമദഹി, മറ്റുള്ളവരുടെ അടുക്കൽ നിന്നുള്ള നല്ല വാക്കും പ്രശംസയും അതും അതിനോടുള്ള വിരക്തിയും നിനക്ക് എളുപ്പമായി കഴിഞ്ഞാൽ, സഹുല അലൈക ഇഖ്ലാസ്, ഇഖ്ലാസ് നിനക്ക് വളരെ എളുപ്പമായി, ഇഖ്ലാസ് പിന്നെ നിനക്ക് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്ന കാര്യമാണ് ഇഖ്ലാസ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളല്ല, എല്ലാ വലിയ മഹാന്മാരും പ്രയാസപ്പെട്ട കാര്യമായി അവർ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ വാചകം വളരെ പ്രസിദ്ധമാണ്. അഹമ്മദ് ഇബ്നു ഹംബല് പല കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ തരം അവസ്ഥകളിലും പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ ത്യാഗങ്ങളും ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത് മാ ജാഹത്തു അല നഫ്സി മാ ജാഹത്തു അലൽ ഇഖ്ലാസ്, എന്റെ നഫ്സിനോട് ഇഖ്ലാസിന്റെ കാര്യത്തിൽ ത്യാഗം സഹിക്കേണ്ടി വന്നതുപോലെ ഒരു കാര്യത്തിനും എനിക്ക് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടില്ല. ഇഖ്ലാസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഏറ്റവും വലിയ ത്യാഗം ആവശ്യമുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ച കാര്യമാണ്, അല്ലെങ്കിൽ തെളിഞ്ഞ കാര്യമാണ്. ഈ രണ്ടു കാര്യങ്ങൾ നിനക്ക് നേരെയാക്കാൻ കഴിഞ്ഞാൽ, അഥവാ ജനങ്ങളുടെ കൈവശമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ത്വമഴ്, ആഗ്രഹം, കൊതി, അത് നിരാശയാകുന്ന കത്തി കൊണ്ട് മുറിച്ച്, അതിന്റെ കണ്ഠം മുറിച്ച് അതിനെ അറുത്ത് കളഞ്ഞാൽ അത് നേരെയായി. മറ്റുള്ളവരുടെ അടുക്കൽ നിന്നൊരു നല്ല വാക്ക് കിട്ടണം, എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്ന ആഗ്രഹം, അതും നിനക്ക് അതിനോട് വിരക്തി കാണിക്കാനും സാധിച്ചാൽ, സഹുല അലൈക ഇഖ്ലാസ്, ഇഖ്ലാസ് നിനക്ക് എളുപ്പമായി. ഫഇൻ ഖുൽത, അപ്പൊ നീ ഇനി ചോദിക്കുക, വമൻ ലദി യുസഹ്ഹിലു അലയ്യ ദബ്ഹ ത്വമ വസ്സുഹ്ദ ഫിസ്സനാഇ വൽമദഹ്, ത്വമഇനെ ഇല്ലാതാക്കാൻ മുറിച്ചുകളയാനും മറ്റുള്ളവന്റെ കൈവശമുള്ളതിനെ കൊതിക്കുന്നത് ആഗ്രഹിക്കുന്നതിനെ മുറിച്ചുകളയാനും അതുപോലെ തന്നെ ജനങ്ങളുടെ അടുക്കൽ നിന്നുള്ള നല്ല വാക്കും പ്രശംസയും അതിൽ നിന്ന് വിരക്തനാകാനും ഉള്ള വഴി എനിക്ക് എളുപ്പമാക്കി തരുന്ന കാര്യം എന്താണ് എന്ന് നീ ചോദിച്ചാൽ, കൊൽത്തു, ഞാൻ മറുപടി പറയുക, ത്വമഴിനെ അറുത്ത് കളയുക എന്നുള്ളത്, ഫയുസഹ്ഹിറുഹു അലൈക, അത് നിനക്ക് എളുപ്പമാക്കി തരും, ആ കാര്യം നിനക്ക് സൗകര്യപ്പെടുത്തി തരുന്നത്, ഇൽമുക യഖീനൻ, നീ വളരെ അടിയുറച്ച് ഇളകാത്ത വിധം യഖീനായി ഇൽമു നേടലാണ്. അന്നഹു, ഏത് കാര്യം, ലൈസ മിൻ ഷൈഇൻ യുത്മഉ ഫീഹി ഇല്ലാ വബിയദില്ലാഹി വഹ്ദഹു ഖസാഇനുഹു, ഈ ഇൽമു നീ യഖീനായി ഉറപ്പിച്ചു വെക്കലാണ് അതിനുള്ള മാർഗം. ലൈസ മിൻ ഷൈ, ഒരു വസ്തുവും ഇല്ല, യുത്മഉ ഫീഹി,
നീ ആഗ്രഹിക്കുന്ന നിനക്ക് കൊതിയുണ്ടാകുന്ന ദുനിയാവിന്റെ ഒരു വസ്തുവുമില്ല. ഇല്ലാ വബിയദില്ലാഹി വഹ്ദഹു ഖസാഇന, അതിന്റെ ഖസാന അള്ളാന്റെ കയ്യിൽ മാത്രമായിട്ടല്ലാതെ. എന്തു തന്നെ നീ കൊതിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഖജനാവ് ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിൽ മാത്രമാണ്. ദുനിയാവിൽ എന്തു നീ ആഗ്രഹിച്ചാൽ, ലാ യംലിക്കുഹാ ഗൈറു, വേറെ ഒരാൾക്കും അതിൽ നിന്ന് ഒരു ഉടമസ്ഥതയും ഇല്ല. വലാ യുഅ്തിൽ അബ്ദ മിൻഹാ ഷൈഅൻ സിവാഹു, അതിൽ നിന്ന് ഒന്നും തന്നെ ഒരടിമക്ക് അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ കൊടുക്കുന്നില്ല. ഈ ഇൽമ് നിനക്ക് അടി ഉറച്ച് ഹൃദയത്തിൽ യഖീനായിരിക്കണം, എങ്കിൽ പിന്നെ ജനങ്ങളുടെ അടുക്കൽ നിന്ന് നീ കൊതിക്കൂല. എല്ലാറ്റിന്റെയും ഖസാന അള്ളാന്റെ കയ്യിലാണ്. ഇഖ്ലാസ് ചോർന്നു പോകുന്ന, ജനങ്ങളുടെ അടുക്കലുള്ളത് ആഗ്രഹിക്കുന്ന അവസ്ഥ വന്നാൽ ഇഖ്ലാസ് ചോർന്നു പോകും. പലതും നമ്മൾ ദീനിന് വേണ്ടിയിട്ട്, ദീനിന്റെ കാര്യം ദുനിയാവിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതില്ലാതിരിക്കാൻ എന്ത് വേണം? ഇന്നോന്റെ കയ്യിലുള്ള അത് കിട്ടണം എനിക്കെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അവനോട് നമ്മൾ ഹൃദയം കൊടുക്കുകയും അള്ളാന്റെ അടുക്കൽ നിന്ന് അള്ളാന്റെ അടുക്കൽ കൊടുക്കേണ്ട കാര്യത്തിൽ ഇഖ്ലാസ് ചോർന്നു പോവുകയും ചെയ്യുന്നത്. എന്നാ അവന്റെ അടുക്കലല്ല കാര്യം, അവന്റെ കയ്യിൽ നമ്മൾ കണ്ട കാര്യം അള്ളാന്റെ കയ്യിലാണ് അതിന്റെ ഖസാന, അള്ളാന്റെ അടുക്കലാണ് അതിന്റെ മുൽക്ക്, അള്ളാഹുവാണത് തരുന്നത് എന്ന കാര്യം അടിയുറച്ച് യഖീനായി നീ വിശ്വസിച്ചാൽ, ഇൽമു നേടിയാൽ, ത്വമഅിനെ അറുത്ത് കളയുക എന്നുള്ളത് നിനക്ക് എളുപ്പമായി. വഅമ്മസ്സുഹ്ദു ഫിസ്സനാഇ വൽ മദഹ്, ഇനി മറ്റുള്ളവന്റെ നല്ല വാക്ക്, ഒരു നമ്മളെക്കുറിച്ചൊരു പ്രശംസിക്കുന്ന വാക്ക്, സ്തുതിക്കുന്ന വാക്ക്, അതിനെ അതിൽ നിന്ന് വിരക്തിയാവുക എന്നുള്ളതിന് നിന്നെ സഹായിക്കുന്ന കാര്യം എന്താണ്? ഫയുസഹ്ഹിലുഹു അലൈക, അത് നിനക്ക് എളുപ്പമാക്കി തരും. ഇൽമുക, നിന്റെ ഇൽമ്, ഈ രണ്ട് കാര്യത്തിലും ഇൽമാണ് പ്രധാനം. അന്നഹു ലൈസ അഹദുൻ യൻഫഉ മദ്ഹുഹു വയസീൻ വയദുറു ദമ്മുഹു വയശീൻ ഇല്ലല്ലാഹു വഹദ, ആരുടെയെങ്കിലും മദഹ്, ആരെങ്കിലും നമ്മളെ നല്ലത് പറഞ്ഞാൽ, സ്തുതിച്ചാൽ, ആ സ്തുതി ഉപകാരപ്പെടുകയും അലങ്കാരമായി മാറുകയും നമ്മളെ അലങ്കരിക്കുകയും ചെയ്യുന്നതും, ആരുടെയെങ്കിലും ആക്ഷേപം നമുക്ക് ഉപദ്രവമായും നമ്മളെ വികൃതമാക്കുന്നതുമായി തീരുന്നതും, ഇല്ലല്ലാഹു വഹദ, അല്ലാന്റെ അല്ലാതെ വേറെ ആരുടേതുമില്ല. ആരെങ്കിലും നമ്മളെ മദഹ് ചെയ്താൽ, നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ, ആ നല്ലത് പറഞ്ഞു എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാകുന്നതും നമ്മളെ അത് നന്നാക്കുന്നതും അലങ്കരിക്കുന്നതും, ആരെങ്കിലും നമ്മളെ ആക്ഷേപിച്ചാൽ ആ ആക്ഷേപം കൊണ്ട് നമുക്ക് ഉപദ്രവമുണ്ടാകുന്നതും നമ്മളെ അത് വികൃതമാക്കുന്നതും, അള്ളാഹുവിന്റെ മദഹും അള്ളാഹുവിന്റെ ദമ്മും അല്ലാത്ത വേറെ ആരുടേതുമില്ല. ഇത് നിന്റെ ഹൃദയത്തിൽ യഖീനായ ഇൽമായിരിക്കണം. كما قال ذلك الاعرابي للنبي صلى الله عليه وسلم اعرابي النبي صلى الله عليه وسلم يود വന്നിട്ട് പറഞ്ഞത് പോലെ ഇൻ മദഹ സൈനുൻ വദമ്മി ഷൈൻ, എന്നെ മദഹ ചെയ്യുകയാണെങ്കിൽ ആ മദഹ എനിക്ക് അലങ്കാരമാവുകയും, എന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ ആ ആക്ഷേപം എനിക്ക് വികൃതം വൈകൃതമുണ്ടാക്കുകയും ചെയ്യുന്നത് എന്താണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക അല്ലാഹു അസ്സ വജൽ, അത് അല്ലാഹു മാത്രമാണ്, അല്ലാന്റേത് മാത്രം. നിന്നെ സ്തുതിക്കുകയാണെങ്കിൽ ആ സ്തുതി കൊണ്ട് നിനക്ക് ഭംഗിയാകുന്നതും, നിന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ ആ ആക്ഷേപം നിനക്ക് വൈരൂപ്യമായി തീരുന്നതും വികൃതമായി തീരുന്നതും അല്ലാന്റെ മദഹും അല്ലാന്റെ ദമ്മും മാത്രമാണ്. ഫസ്ഹദ്, അതിനാൽ നീ സുഹൃത്ത് കാണിക്കണം, വിരക്തി കാണിക്കണം. ഫി മദ്ഹി മല്ലാ യസീനുക മദ്ഹുഹു, ഏതൊരുത്തന്റെ മദ്ഹിൽ നിന്നെ പ്രത്യേകിച്ച് ഭംഗി കൂട്ടുകയില്ല, അങ്ങനത്തെ ഒരുത്തന്റെ മദ്ഹിൽ നിന്ന് നീ വിരക്തി കാണിക്കണം. വഫി ദമ്മി മല്ലാ യശീനുക ദമ്മുഹു, ഏതൊരുത്തന്റെ ആക്ഷേപം നിനക്ക് ഒരു വൈകൃതവും ഉണ്ടാക്കില്ല, നിന്റെ ഭംഗി കെടുത്തിക്കളയില്ല, അങ്ങനെയുള്ളവന്റെ ദമ്മിൽ നിന്നും നീ വിരക്തി കാണിക്കണം. വർഹബ്, എന്നിട്ട് നീ കൊതിക്കേണ്ടത്, നീ ആഗ്രഹം വെച്ച് പുലർത്തേണ്ടത്. ഫി മദ്ഹി ഒരുത്തന്റെ മദ്ഹിലാണ്. മൻ കുല്ലു സൈനി ഫി മദ്ഹി വകുല്ലു ശി കുല്ലു ശൈനി ഫി ദമ്മിഹി, ആരുടെ മദ്ഹിലാണോ എല്ലാ അലങ്കാരവും നിനക്കുള്ള എല്ലാ ഭംഗിയും, ആരുടെ മദ്ഹിലാണോ കുടികൊള്ളുന്നത്, നിന്നെ വികൃതമാക്കുന്ന നിന്നെ വിരൂപമാക്കുന്നത് ആരുടെ ദമ്മിലാണോ ഉള്ളത്, അവന്റെ മദ്ഹും അവന്റെ ദമ്മും, അവന്റെ മദ്ഹ നീ ആഗ്രഹിച്ചോ, അവന്റെ ദമ്മിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. അത് അള്ളാഹുവിന്റേതാണ്. അള്ളാന്റെ മദ്ഹ കിട്ടണം, വേറൊരാളുടെ മദ്ഹ ആവശ്യമില്ല. വേറൊരാളും നല്ലത് പറഞ്ഞോളാം, അന്ന് ആക്ഷേപിക്കരുത്. വേറെ ആരൊക്കെ ആക്ഷേപിച്ചാലും ഒരു കുഴപ്പമില്ല. വലൻ തഖ്ദിറ അലാ ദാലിക്, ഇനി ഇതെങ്ങനെ കഴിയാ, എങ്ങനെയാണ് അതുണ്ടായിത്തീരുക? അള്ളാന്റെ മദ്ഹ മാത്രം ആഗ്രഹിക്കുന്ന, അള്ളാന്റെ അടുക്കൽ നിന്ന് മാത്രം സനാദ് കൊതിക്കുന്ന, അവന്റെ അടുക്കൽ നിന്ന് മാത്രമാണ് മദ്ഹ ഉപകരിക്കുന്നത്, അവന്റെ അടുക്കൽ നിന്ന് മാത്രമാണ് ദമ്മ് ഉപദ്രവം ഉണ്ടാകുന്നത് എന്ന കാര്യം യക്കീനായിത്തീരുന്നത് എപ്പോഴാണ്? അതിന് സഹായിക്കുന്ന കാര്യം എന്താ? അള്ളാന്റെ അടുക്കലാണ് എല്ലാ കാര്യങ്ങളുടെയും ഖജാന, അവന്റെ മുൽക്കിലാണ് എല്ലാം. അതുകൊണ്ട് അടിമക്ക് ലഭിക്കുന്ന ഏതൊരു കാര്യവും അള്ളാന്റെ അടുക്കൽ നിന്ന് മാത്രമാണ് എന്ന കാര്യം യക്കീനായിത്തീരുന്നത്, അതിന് സഹായിക്കുന്ന കാര്യം എന്താണ്? വലൻ തഖ്ദിറ അലാ ദാലിക്, ഇത് രണ്ടും നിന്നെ കൊണ്ട് കഴിയില്ല. ഇത് രണ്ടും തത്വത്തിൽ പറഞ്ഞാലും പറയാനും കേൾക്കാനും കേട്ടത് തന്നെ ആവർത്തിച്ച് വേറൊരാളോട് പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷെ വലൻ തഖ്ദിറ അലാ ദാലിക്, നിനക്കിത് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ കഴിയില്ല. ഇതാണ് എല്ലാവരും പ്രശ്നം. നിന്നെ കൊണ്ട് അതിന് കഴിയണമെങ്കിൽ ഇല്ലാ ബിസ്വബ്രി വലിയക്കയിൻ, രണ്ട് കാര്യം കൊണ്ടല്ലാതെ നടക്കൂല. സ്വബറും യക്കയിനും, സ്വബറും യക്കയിനും ഇല്ലാതെ ഇത് രണ്ടും പ്രാവർത്തികമാക്കാൻ കഴിയില്ല. വളരാനൊക്കെ പറ്റിയെന്ന് വരും, കേൾക്കാനൊക്കെ രസമുണ്ടാവും, പക്ഷെ ഇതെങ്ങനെയാണ്, ഇത് വഴിയും പറഞ്ഞു തന്നു, അതിന്റെ റിൽമ നേടലാണ്. ആ റിൽമൊക്കെ റിൽമ നേടാന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാനൊക്കെ കഴിയും, പക്ഷെ റിൽമെന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടുപോകണല്ല. യക്കീനായി ഹൃദയത്തിൽ ഉറച്ച് ജീവിതത്തിൽ അത് ആവശ്യമുള്ള സന്ദർഭത്തിൽ ഉപകരിക്കുന്നതായി തീരണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യം കൊണ്ട് കഴിയുള്ളൂ. ഇല്ല സ്വബ്രി വലിയ യക്കീൻ, സ്വബ്ർ കൊണ്ടും യക്കീൻ കൊണ്ടും. ഫമത്ത ഫഖത്ത സ്വബ്ർ വലിയ യക്കീൻ കുൻതകമൻ അറാദ സഫറ ഫിൽ ബഹരി ഫി ഗൈരി മർകബ്. സ്വബ്റും യക്കീനും നിനക്കെപ്പോൾ നഷ്ടപ്പെട്ടോ, അപ്പോ നീ വാഹനമില്ലാതെ കടലിൽ യാത്രക്കിറങ്ങിയവനെ പോലെ ആയിരിക്കും. ഒരു വാഹനമില്ലാതെ, ഒരു വള്ളമോ കപ്പലോ ഒന്നുമില്ലാതെ കടലിൽ യാത്ര ചെയ്യാൻ റെഡിയായി നിൽക്കുന്നവനെ പോലെയാണ് സ്വബറും യക്കീനും നിനക്കില്ലെങ്കിൽ. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മ, അവരിൽ നിന്ന് നാം ഇമാമിയങ്ങളെ നിശ്ചയിച്ചു. മുൻകഴിഞ്ഞ സമൂഹങ്ങൾ, അമ്പിയാക്കളുടെ സമൂഹങ്ങൾ, അവരിൽ നിന്ന് ലോകത്തിന് മാതൃകയായ ആളുകളെ അള്ളാഹു നിശ്ചയിച്ചു. എങ്ങനെയാണ് അവർ ലോകത്തിന് മാതൃകയായത്? യഹദൂന ബി അംരിന, നമ്മുടെ അമ്രുമായി, അള്ളാഹുവിന്റെ അമ്രുല്ലാഹ് അശ്ശർഇ വൽ കൗനി, ഇവിടെ അള്ളാഹുവിന്റെ അമ്രുൽ ശർഇ അതാണ് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത്. അല്ല കൊടുത്തിട്ടുള്ള വഹ്യ്, അല്ല കൊടുത്തിട്ടുള്ള ഇൽമ്, അതുമായിട്ട് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിട്ട്, വഴിതെറ്റാതെ സഞ്ചരിക്കുന്നവരായിട്ട്. യഹദൂന അബി അംരിന, എപ്പോഴാണ് അവർ ഇമാമിങ്ങളായി മാറിയത്, മാതൃകകളായി തീർന്നത്? ലമ്മ സബറു വകാനു ബി ആയാതിന യുഖിനൂൻ. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്, ലമ്മ സബറു, സബർ അവർക്കുണ്ടായപ്പോൾ, വകാനു ബി ആയാതിന യുഖിനൂൻ, നമ്മുടെ ആയത്തുകളെ സംബന്ധിച്ച് യഖീനുള്ളവരായിരുന്നു അവർ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയാറുണ്ട്, ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അത് ആവർത്തിക്കാറുണ്ട്. ഷൈഖുൽ ഇസ്ലാം പറയുന്ന വാക്ക്, വബിസ്സബ്രി വൽ യഖീൻ തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ, സബ്ർ കൊണ്ടും യഖീന് കൊണ്ടുമാണ് ദീനില് ഇമാമത്ത് കിട്ടുക. ദീനിലെ ഇമാമത്ത് എന്നുള്ളത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കേണ്ടതാണ്, ദുആ ചെയ്യേണ്ടതാണ്. വജഅൽന ലിൽമുത്തഖീന ഇമാമ, നമ്മുടെ ദുആയിൽപ്പെട്ടത് മുത്തഖീങ്ങൾക്ക് മാതൃകയായിരിക്കണം നമ്മൾ. നഖ്തദി ബിഹിം ഹത്താ യുഖ്തദാ ബിനാ മൻ ബഅദന, എങ്ങനെയാണ് ക്രമം? മുത്തഖീങ്ങളെ മാതൃകയാക്കി ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ. നമ്മുടെ ശേഷം വരുന്ന മുത്തഖീങ്ങൾ അവർക്ക് നമ്മളും മാതൃകയായി തീരണം. എന്ന് പറഞ്ഞാൽ നമ്മളെ വാപ്പ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളായി, അത് കണ്ട് ശീലിച്ചു പഠിച്ചു, നമ്മളെ മക്കൾക്ക് നമ്മൾ മാതൃകയായാൽ അതായി. അല്ലാതെ ഇത് അയിമ്മത്ത്, ഇമാമത്ത്, ഇമാമത്തും ഫിദ്ദീൻ എന്ന് കേൾക്കുമ്പോഴത്തേനും ആ ഇപ്പൊ ഞാൻ ഇരിക്കണ കസേരയിൽ ഒക്കെ ഓരോരുത്തർക്കും ഇരിക്കണം എന്നുള്ള ആഗ്രഹം അതല്ലത്, അതുകൊണ്ട് കിട്ടണതല്ല അത്. അത് പരസ്പരമുള്ള ഒരു നസീഹത്ത് മാത്രമാണ്. അത് ചിലപ്പോൾ എന്നെക്കാൾ ഹൈറായവര് അപ്പുറത്തിരിക്കണവരുണ്ടാവും, അത് നസീഹത്ത് കൊടുക്കാൻ അതിന്റെ ഒരു ഉത്തരവാദിത്തം, അത് മാത്രമേ ഇവിടെ നിറവേറുന്നുള്ളൂ. നേരെ മറിച്ച് ജീവിച്ച് കാണിക്കുക എന്നുള്ളിടത്താണെങ്കിൽ അവിടെ നമ്മൾ ഇവിടെ ആരെങ്കിലും ഒന്ന് ഇരിക്കാൻ യോഗ്യരാണ്. അതാണ് നമ്മൾ പിന്നെ ആലോചിക്കേണ്ട വിഷയം, ആഗ്രഹിക്കേണ്ട കാര്യം, അത് കിട്ടുക എന്നുള്ളത്. വബിസ്വബരി വലിയ പീൻ തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ, അബി ഇഖ്ലാസ് ഉണ്ടാകുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, കുതിക്കുന്ന, ദുആ ചെയ്യുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. എങ്ങനെ ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ, അതിന്റെ വഴി. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ പ്രത്യേകത തത്വങ്ങൾ പറഞ്ഞു പോകുക എന്നുള്ളതിനേക്കാൾ ആ കാര്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും, കൈപിടിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഇഖ്ലാസിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നൊരു നസീഹത്താണ്, വസിയത്താണ് കിതാബുൽ ഫവാഇദിൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ. ഞാനത് സാമാന്യമായി ഒന്ന് വായിച്ചു പോവുക മാത്രം ചെയ്തിട്ടുണ്ട്. അതിലെ ഓരോ കാര്യവും പ്രത്യേകം പ്രത്യേകമായി നമ്മൾ മനസ്സിരുത്തി ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു തവണ കൊണ്ടൊന്നും തീരുന്നൊരു കാര്യമല്ല, ഒരുപാട് തവണ ആവർത്തിച്ച് പഠിക്കേണ്ടത്. ഒന്നുകൂടി ആ കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. ഇഖ്ലാസ് ഉണ്ടാകാനുള്ള വഴി അദ്ദേഹം പറയുന്നത്, ആദ്യം പറഞ്ഞ കാര്യം, ഇഖ്ലാസും രണ്ട് കാര്യങ്ങളും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് ചേരില്ല. ഇഖ്ലാസും രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് കാര്യങ്ങൾ, ഒന്ന് സനാവും മധുരവും, മറ്റുള്ളവരടുക്കൽ നിന്നുള്ള മധുരവും സനാവും. പിന്നെ രണ്ടാമത്തത് ത്വമ ഫിദ്ദുനിയ, ദുനിയാവിനെ കുറിച്ചുള്ള, ദുനിയാവിന്റെ കാര്യം എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹം. എന്തെങ്കിലും ത്വമ എന്നുള്ളത് പലതിനും വരാം, വേറൊരുത്തന്റെ അടുക്കൽ എന്തെങ്കിലും. ഇത് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മള് നാവിന്റെ തുമ്പിൽ ഉള്ളതും ഹൃദയത്തിന്റെ അടുക്കൽക്ക് എത്താത്തതുമായ ഒരു വലിയൊരു കാര്യമുണ്ട്. എന്തറിയും, എല്ലാരും വേറൊരുത്തന്റെ അടുക്കൽ എന്തെങ്കിലും നല്ലത് കണ്ടാല് എന്താ പറയാ നമ്മളൊക്കെ? ബാറക്കല്ല എന്നെത്തുള്ളൂ, ഫീക്കൊന്നും കൂടി പറയില്ല, അങ്ങനെ പറയും ബാറക്കല്ല. അത് പറഞ്ഞ സലഫി മാഷാല്ലാഹ് മെമ്പർഷിപ്പാണ് അതൊക്കെ മുദ്രാവാക്യങ്ങൾ. ലാൽസലാം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനായി, മാഷാല്ലാഹ് പറഞ്ഞ തബ്ലീഗുകാരനായി, ബാറക്കല്ല എന്ന് പറഞ്ഞ സലഫി എന്ന് പറഞ്ഞ മൈ. എന്താ ഈ പറയണ വാക്കിൽ, നമ്മൾ പറയുന്ന പല വാക്കുകൾക്കും അതിന്റെ ആഴം, ഡെപ്ത് നമുക്കറിയില്ല. ആഴറിയാതെ പല വാക്കും പറയാൻ, ചില മലയാളത്തിലുള്ള വാക്കുകൾ അതിന്റെ ആഴറിയാതെ ചിലർ ചിലരെ പറയുമ്പോൾ അതിന്റെ ആഴറിയുന്ന ആളുകൾ അതോടുകൂടി തെറ്റിയാ പിന്നെ തിരിഞ്ഞു നോക്കൂല. മലയാള വാക്കുകളുടെ സ്ഥിതി തന്നെ അതാണ്, നമുക്കത് പറയലുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലർ ഇംഗ്ലീഷ് വാക്ക് ഇരിക്കും, നമ്മൾ ഇംഗ്ലീഷ് വാക്ക് പഠിച്ചതിന്റെ ഏറ്റവും ഇപ്പുറത്തെ ലെയറിലിരിക്കും. അതിന്റെ പുറകെ വളരെ വലിയ ഡെപ്ത് ഉണ്ടാവും. അങ്ങനെ ആഴമുള്ള ചില വാക്കുകളുണ്ട്. ഇതുപോലുള്ള ചില വാക്കുകൾ നമ്മൾ ഏതോ ഒരു വാതിൽ കേട്ടു, പിന്നെ നമ്മളതിന്റെ ആൾക്കാരായി, അങ്ങനെ ഒന്നും. എന്താ പറയുന്നതിന്റെ ഗൗരവം, ആ പറയുന്നതിൽ ഉള്ളിലടങ്ങിയിരിക്കുന്ന കാര്യം എന്താണ്? അത് ഈമാനിൽ നിന്നാണ് ആ വാക്ക് വരേണ്ടത്. ഈമാന്റെ ഭാഗമാണ് എന്ത്? ഈമാനിൽ പെട്ടതാണ് തന്റെ അടുക്കൽ തനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഖൈർ തന്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. ഏറ്റവും ചുരുങ്ങിയത് അതാണ്. ഇനിയോ ചിലപ്പോ ഈമാൻ അവിടുന്ന് വിട്ടിട്ട് എവിടെത്തുന്നറിയോ? ദുനിയാവിന്റെ വിഷയങ്ങളിൽ വരുമ്പോ തനിക്കില്ലെങ്കിലും തന്റെ സഹോദരൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. വയുസിറൂന അല അൻഫുസിഹിം വലൗകാ നബിഹിം ഖസാസ. അതാണ് ഈമാന്റെ കമാല്. അൻസാരികൾ മികച്ചത് അവിടെയാണ്. മുഹാജിറുകൾ ചെയ്ത ത്യാഗം ചെറുതൊന്നുമല്ല. ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്ത, അൻസാറുകൾക്ക് ചെയ്യാൻ കഴിയാത്ത ത്യാഗമാണ് മുഹാജിറുകൾ ചെയ്തത്. എന്നാൽ അൻസാറുകൾ മികച്ചു നിന്ന കാര്യം, മുഹാജിറുകളുടെ അടുക്കൽ ഇല്ലാതിരുന്ന അൻസാറുകൾ മികച്ചു നിന്ന വലിയൊരു കാര്യമാണെന്ത്? വയുസിറൂന അല അൻഫുസിഹിം വലൗകാ നബിഹിം ഖസാസ എന്ന് അല്ലാഹ് അവരെ സംബന്ധിച്ച് സനാ ചെയ്തത്. സ്വന്തം ആവശ്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ ആവശ്യം കാണുക എന്നുള്ളത്. അതെവിടെ? എല്ലായിടത്തും പറ്റുമോ? എത്രയൊക്കെ ഈമാൻ നമ്മൾ പറഞ്ഞാലും എവിടെയാണത്? യർമൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് വെട്ടേറ്റ് കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന യുദ്ധത്തിലെ മുറിവുകാരൻ അവസാനത്തെ ശ്വാസം അത് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം ചോദിക്കുന്ന ഘട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വെറും ഒരു കഥയല്ല, അത് ചരിത്ര സംഭവമാണ്, രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് സഹാബത്തിന്റെ ചരിത്രം. അവസാനത്തെ ഒരിറക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് തന്റെ ബന്ധുക്കൾ ആരെങ്കിലും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പുറത്ത് തൊട്ടപ്പുറത്തുനിന്ന് വേറൊരു വിളി കേൾക്കും വെള്ളത്തിന് വേണ്ടിയിട്ട്. ഇന്നേക്കാൾ ഒരു പക്ഷെ അത്യാവശ്യക്കാരനായിരിക്കും അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അവിടെ ചെല്ലുമ്പോഴേക്കും മൂന്നാമതൊരുത്തന്റെ വിളി കേട്ടു. അദ്ദേഹം പറഞ്ഞു, എന്നെക്കാൾ ആവശ്യക്കാരനായിരിക്കും, കൊണ്ടുപോയി കൊടുക്കി. മൂന്നാമത്തെ ആളുടെ അടുക്കൽ എത്തിയപ്പോഴേക്കും അയാൾ മരിച്ചുപോയി. തിരിച്ച് രണ്ടാമത്തവന്റെ അടുത്ത് വന്നപ്പോഴേക്കും അയാൾ മരിച്ചുപോയി. വീണ്ടും ഒന്നാമത്തവന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോഴത്തേനും അദ്ദേഹവും മരിച്ചു. മൂന്നാളും ഒരുപോലെ മരിച്ചു. അവർ മൂന്നുപേരും സ്വന്തം നഫ്സിനേക്കാൾ മറ്റുള്ളവരുടെ നഫ്സിന് പ്രാധാന്യം കൊടുത്തവരുമാണ്. ഇത്രയും കഴിയണം, നമ്മുടെ ഈമാൻ അത്ര ഉണ്ടാണ്, അപ്പോഴെന്താവുള്ളൂ? ഒരു ഖൈറ് ദീനിലാകട്ടെ ദുനിയാവിലാകട്ടെ, ഒരു ഖൈറ് തന്റെ സഹോദരനിൽ കണ്ടാൽ അത് നിലനിൽക്കണം, വർദ്ധിക്കണം, അള്ളാഹു അതിന് വർദ്ധനവുണ്ടാക്കി കൊടുക്കണം. അതാണ് ബാറക്കല്ലാഹു ഫീക് എന്നുള്ള ദുആ. ഇതെന്തോ ഓരോന്നിനും ഓരോ കമന്റ് ഉള്ള പോലെ, നമ്മുടെ ചില സംഗതികൾക്ക് അങ്ങനെയല്ലോ, ഇങ്ങനെ ഇന്നത് വന്നാൽ ഇന്ന കമന്റ് അടിച്ചോളണം, ഇന്നത് വന്നാൽ ഇന്ന ഇമോജി ഇട്ട് വെക്കണം എന്ന് പറഞ്ഞ മാതിരി ഒരു കമന്റാണെന്ത്? എന്തെങ്കിലും ബാറക്കല്ല, ഉള്ളിലൊന്നും ഉണ്ടാവില്ല, എന്തോ ഒരു ബാറക്കല്ല. ചിലപ്പോ ബാറക്കല്ലാഹു ഫീക് അതിലൊക്കെ ഉള്ളത് എന്താന്നുള്ളത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. ആ ജാതി ഒരു ബാറക്കല്ലാർക്കല്ല ഏറ്റവും, അത് എപ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാവും? ഇത് പറയാൻ വേണ്ടിയിട്ട് എല്ലാരും ഏറ്റുപിടിച്ച് പറയുന്നൊരു സമയമുണ്ടല്ലോ, എവിടെ? നിക്കാഹിന്. എന്നിട്ടോ അപ്പുറത്തു കൂടി പണിയെടുക്കും, ഇതുവരെയൊന്ന് പൊളിച്ചിട്ടാൻ വേണ്ടി. ഈ പറഞ്ഞവരൊക്കെ തന്നെ എനിക്ക് പിന്നെ തെറ്റിക്കാൻ നടക്കുക. അതിലുള്ള ബാറക്കല്ലാന്റെ ആത്മാർത്ഥങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിലവർക്ക് ഓരോ തമ്മിൽ അണക്കാനും ഓരോ തമ്മിൽ ആ ജീവിതം ദുനിയാവിൽ മരണം വരേക്കും, മരണം കഴിഞ്ഞാൽ സ്വർഗത്തിലും അങ്ങ് നീളണം എന്നുള്ളതാണ് അവിടെ വർക്കത്തിന് വേണ്ടിയുള്ള ദുആ. അതൊക്കെ വരണമെങ്കിൽ ഉള്ളെന്ന് ഈ പറഞ്ഞത് വേണം. മറ്റുള്ളവർക്ക് ഖൈറാഗ്രഹിക്കുന്ന അവസ്ഥയിലെത്തണം. അത് വന്നെങ്കിലേ ഈ പറഞ്ഞ രോഗം മറ്റുള്ളവന്റെ അടുക്കലുള്ളത് ഇങ്ങോട്ട് കിട്ടണം. അവിടെ നിന്നാണ് അസൂയ വരിക. ഓന്റെ അടുക്കലുള്ളത് പോലെ എനിക്കുണ്ടാകണം ആദ്യം. അത് അസൂയാണ്. ഓന്റെ അടുക്കലുള്ള പോലെ എനിക്കുണ്ടാകണം എന്ന് പറഞ്ഞാൽ അത് അസൂയ എന്നും മലയാളത്തിൽ പറഞ്ഞ സാധനമല്ല, നമ്മൾ കൊതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓന്റെ അടുക്കലുള്ളത് പോലെ, അപ്പൊ ഓന്റെ നിലനിൽക്കണം, എനിക്ക് കിട്ടണം, ഒരു കോപ്പി കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതുവരെ പാടില്ല സത്യത്തിൽ. ഏത് കാര്യത്തിലല്ലാതെ? രണ്ട് കാര്യത്തിലല്ലാതെ. അതിനാണ് ഹബിത്വം എന്ന് പറയാം, ഹസദ് എന്ന് പറയില്ല, ഹബിത്വത്വം എന്ന് പറയാം. വേറൊരുത്തന്റെ അടുക്കലുള്ളത് എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഹബിത്വത്ത്. ആ ഹബിത്വത്ത് രണ്ട് കാര്യത്തിലും മാത്രമേ പാടുള്ളൂ എന്നാ ലാ ഹസദ ഇല്ല ഫിസ്നൈൻ ഔ ഫിസ്നതൈൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട് കാര്യത്തിലല്ലാതെ ഹസദ് പാടില്ല. മറ്റുള്ളവരുടെ അടുക്കലുള്ളത് എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഹസദാണ് ഈ പറഞ്ഞത്. മറ്റുള്ളവരെ നശിച്ചിട്ട് എനിക്ക് കിട്ടണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹസദ് എന്ന വാക്ക്. ഇത് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹബിത്വത്താണ്. ആ ഹബിത്വത്തെ തന്നെ പാടുള്ളത് ഏതിലാണ്? രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, റജുലുൻ അഅതാഹുല്ലാഹു ഇൽമ, ഒരുത്തനല്ലാഹു ഇൽമ് കൊടുത്തു. ആ ഇൽമ് അനുസരിച്ച് കൃത്യമായി അതിന്റെ ഹക്ക് അദാ ചെയ്ത് അമൽ ചെയ്ത് ജീവിക്കുന്ന ഒരുത്തനെ കണ്ടാൽ എനിക്കും അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കാം. വേറൊരുത്തനെ അള്ളാഹ് സമ്പത്ത് കൊടുത്തു, എനിക്കും സമ്പത്ത് കൊടുക്കുകയും ആ സമ്പത്ത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതിൽ മാത്രം ചിലവഴിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ എന്റെ അടുക്കലുള്ളതും അതുപോലെ ചിലവഴിക്കണം എന്നാഗ്രഹിക്കാം. എന്റെ അടുക്കലുള്ളതും അവനെപ്പോലാകണം, എന്റെ അടുക്കൽ അള്ള തന്നതും അതുപോലെ ചെലവഴിക്കുന്ന ഒരവസ്ഥയിൽ എത്ര എന്നാഗ്രഹിക്കാം. ഇത് ദുനിയാവിൽ മറ്റുള്ളവന്റെ അടുക്കൽ കണ്ടാൽ എനിക്കുണ്ടാണെന്ന് ആഗ്രഹിക്കേണ്ടതുള്ളൂ. ഇനി അവിടുന്ന് വിട്ടിട്ട് ഓന്റെ അടുക്കലുള്ളത് എനിക്കുണ്ടാകണം മാത്രം പോരാ, ഇനി അഥവാ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഓന്റെ അടുക്കൽ ഉണ്ടാവരുത്. അതാണ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹസദ് ബഗയ് അതിക്രമത്തിന്റെ അവസ്ഥയിലെത്തും. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഓന്റെ നശിച്ചിട്ടിയാ മതി. ഇതാണ് ഭൂരിഭാഗം മനുഷ്യന്റെ സ്ഥിതി. ഓനത് മറ്റോന് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതല്ല, ചിലപ്പോ മറ്റോന് കിട്ടിയതിനേക്കാളും ഹൈറോനുണ്ടാവും, എന്നാലും വേണ്ടില്ല. ഓന്റെ അടുക്കൽ കിട്ടാൻ പാടില്ല, എന്റെ അടുക്കൽ ഉണ്ടായിക്കോട്ടെ, ഓന്റെ അടുക്കൽ ഉണ്ടാകാൻ പാടില്ല. ഓനത് കിട്ടി എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് ഹസദ്. അവിടെത്തിയ നശിച്ചു, എല്ലാ സമുദായങ്ങളും നശിച്ചത് അവിടെ നിന്നാണ്. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന വേറൊരുപാട് രോഗങ്ങളുണ്ട്, ഗില്ല്, ഹക്കദ്, അസൂയയും വിദ്വേഷവും പകയും. പിന്നെ ബന്ധങ്ങളെല്ലാം തകരുന്നത് അതിലൂടെയാണ്. അതിനാദ്യം ഈ പറഞ്ഞ ത്വമൾ, മറ്റുള്ളവന്റെ അടുക്കലുള്ളത് കിട്ടണമെന്നുള്ള ആഗ്രഹം, ദുനിയാവിൽ വേറുള്ളവർക്ക് അള്ള കൊടുത്തിട്ടുള്ള ഫദല്, അതേതെങ്കിലും ഒന്നിലേക്ക് കണ്ണു നീളരുത്. ദുനിയാവിന്റെ ആളുകൾക്ക് അള്ള കൊടുത്തിട്ടുള്ള ഫദല് കാണുമ്പോൾ അതിലേക്ക് കണ്ണു നീളുകയും അന്ധാളിക്കുകയും അത് നമുക്കുണ്ടാകുകയും ചെയ്യുന്നുള്ള ത്വമൾ ഉണ്ടാകരുത്. ഈ ത്വമാണ് പലപ്പോഴും ഇഖ്ലാസിന് ഭംഗം വരുത്തുന്നത്. ആഗ്രഹിക്കാം, നമുക്ക് ദുനിയാവിന്റെ കാര്യങ്ങൾ ആഗ്രഹിക്കാം. ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന് മാത്രം. ഹലാലായത് നമുക്ക് ആഗ്രഹിക്കാം, അത് കിട്ടണം നമുക്ക് പ്രതീക്ഷിക്കാം, അത് നമുക്ക് ചോദിക്കാം, അന്വേഷിക്കാം. ആരുടെ കയ്യിലാണോ അതിന്റെ ഖജനാവ്? അവനോട് മാത്രം. എന്ന് പറഞ്ഞതിന്റെ മരണ അതാണ്. അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ് അത് കൊതിക്കേണ്ടത്. വേറൊരുത്തന്റെ അടുക്കൽ ഉള്ളത് കൊതിച്ചിട്ട് നമ്മുടെ ഇഖ്ലാസ് ഭംഗം വരുത്തരുത്. രണ്ടാമത്തേത്, ഒരുത്തൻ നല്ലത് പറയണം, എന്നെ കുറിച്ച് നല്ലത് പറയണം, എന്നെ കുറിച്ച് മോശം പറയരുത്. ഈ ചിന്താഗതി കൊണ്ടാണ് നമുക്ക് നമ്മുടെ ദീൻ നേരാകാത്തത്. വേറുള്ളവരൊക്കെ തൃപ്തിപ്പെടുത്തി 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 അള്ളാന്റെ തൃപ്തി അന്വേഷിക്കുക എന്നുള്ളതല്ല. എല്ലാ ഇബാദത്തുകളും എല്ലാ കാര്യവും നമുക്കാകെ പ്രശ്നം ആരുള്ളൂ? പടപ്പുകളാണ്. ഓരെന്ത് വിചാരിക്കും? ഓനെന്തെങ്കിലും നല്ലത് പറഞ്ഞു കിട്ടിയോ? ഇത് നമ്മുടെ നാട്ടില് ദീനിന്റെ പേരിൽ നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പച്ചക്ക് ശിർക്ക് കുഫർ സ്വീകരിച്ചു പോരുന്ന ആളുകളുണ്ട്. അവിടുന്ന് വിട്ടിട്ട് തൗഹീദ് അത് മനസ്സിലാക്കുകയും കുറെയൊക്കെ ആ കാര്യങ്ങൾ ഉലൂഹിയത്തിന്റെ വിഷയത്തിലുള്ള തൗഹീദിന്റെ കാര്യത്തിലെങ്കിലും ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അവിടുന്ന് വിട്ടിട്ട് തൗഹീദ് അതിന്റെ എല്ലാ ഇനങ്ങളിലും മനസ്സിലാക്കി വെച്ച് പോരുന്ന ആളുകളുണ്ട്. അത് തന്നെയും അതിന്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. എന്തൊക്കെ എത്തിയാലും ശരി, ഇഖ്ലാസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ എത്താൻ നമ്മൾ എത്ര ശ്രമിച്ചാലും കഴിയില്ല. ഇതൊക്കെ മനസ്സിലാക്കാം, തത്വത്തിൽ പറയാം, അതേ സന്ദർഭത്തിൽ വേറുള്ളവന്റേത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എല്ലാത്തുമൊന്നും വിട്ടുപോന്ന് നമുക്കെന്തില്ല, ഒരു സംഘടനാ നേതൃത്വം ആവശ്യമില്ല, ഒരു കസേര ആവശ്യമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനന്റെ മെമ്പർഷിപ്പ് ആവശ്യമില്ല, വേറുള്ളവന്റെ അടുക്കൽ നിന്നൊന്നും ദുനിയാവിൽ നിന്നും ആവശ്യമില്ല. ഒക്കെ കളഞ്ഞിട്ട് പോന്ന ഒക്കെ മുറിച്ചിട്ട് പോന്ന ഒരു അവസാനം പിന്നെ പറയും, അതെ മൂപ്പരിനെ കണ്ടപ്പിച്ചിരിച്ചു. ഞാൻ എത്രയൊക്കെ കാലം കൂടെ നടന്നിട്ട് എന്നെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞില്ല. നമ്മളൊക്കെ എന്തൊക്കെ എത്ര നമ്മൾ ത്യാഗം സഹിച്ചു, എന്നെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞില്ല. എന്നെ കുറിച്ച് മൂപ്പർ അങ്ങനെ പറയാൻ പാടില്ല, മോശമായി പോയി. ഇത് ആഗ്രഹിച്ച നടക്കണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞതാകും തമ്മിൽ എന്താ വ്യത്യാസം? ഒരാളിൽ നിന്നും ആരിൽ നിന്നും മധുഹംസനാവും ആഗ്രഹിക്കരുത്. അങ്ങനെ ഒരുത്തം മധുഹ ചെയ്തതിന്റെ പേരിൽ നമ്മളെ ഇന്ന ആള് ഇന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു സംഭവം ഒന്നും കിട്ടാനില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞു പോകുമ്പോ പിന്നെ അവസാനം തസ്കിയ കിട്ടി എന്ന് പറയലാണത്. അങ്ങനെ ദുനിയാവിലുള്ള എല്ലാരും കൂടി തസ്കിയ നമുക്ക് തന്നാലും അല്ല, നമുക്ക് തസ്കിയത്ത് തന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. ദുനിയാവിലുള്ള എല്ലാരും കൂടി നമ്മുടെ തസ്കിയത്ത് പിൻവലിച്ചാലും അള്ളാന്റെ അടുക്കൽ നമ്മുടെ തസ്കിയത്ത് റെഡിയാണോ, ഒരു പ്രയാസത്തിൽ വരാനുമില്ല. ഇതിലൊക്കെയാണ് ഓരോരുത്തരുടെ സലഫിയത്ത് തങ്ങി നിൽക്കുന്നത്. ഇപ്പൊ ഇഖ്ലാസ് എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായിത്തീരുന്ന കാര്യമല്ല. ഈ രണ്ട് കാര്യങ്ങളെ അങ്ങ് മുറിച്ചിട്ടേക്ക്. ആദ്യം യഹസിന്റെ കത്തി, നിരാശയുടെ കത്തിയുമായിട്ട് ചെല്ലി ത്വമഴ എന്ന് പറയുന്ന ആ മൃഗത്തങ്ങ് പിടിച്ചിട്ട്, ആ വഷിനെ ആ വന്യമൃഗത്തങ്ങൾ പിടിച്ചിട്ട് അതിനെ അർത്തള, ത്വമഴനർത്തടി, വേറുള്ളവൻ്റെ അത് കൊതിച്ചു നടക്കുക എന്നുള്ളത്. പലരും ദീനനുഷ്ഠിച്ച് നടക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവന്റെ അടുക്കൽ നിന്ന് എന്തോ ചിലതൊക്കെ കൊതിച്ചിട്ടാണ്, എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമായിട്ടാണ്. ഇഖ്ലാസ് പഠിപ്പിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ച ഉദാഹരണമാണ്. നിങ്ങൾ കേട്ട് ശീലിച്ചു പോന്നിട്ടുള്ള പിന്നെ പ്രസിദ്ധമായ ഹദീസിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വഇന്നമ ലികുല്ലി ഇംരിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹ അവ ഇംറാഅത്തിൻ യൻകിഹുഹ ഫഹിജ്റതുഹു ഇല മഹാജറൈലി. മക്കത്തുനിന്ന് മദീനത്തേക്ക് വീടും നാടും കുട്ടികളും എല്ലാം ഉപേക്ഷിച്ച് കിട്ടിയതും കൊണ്ട് പോകുകയാണ്. സമ്പത്ത് എത്രയാണ് ഓരോരുത്തർ ഉപേക്ഷിച്ചു പോയത്? എന്തിനു വേണ്ടി? യഖൂലു റബ്ബുനാ അല്ലാഹ്, അള്ളാഹുക്ക് മാത്രം വിവാദത്ത് ചെയ്ത് ജീവിക്കണം, അതിനു വേണ്ടി മാത്രമാണ് ആ നാട് വിട്ടു പോകേണ്ടി വരുന്നത്. ഒരുത്തൻ അവനവൻ ജനിച്ചു വളർന്ന നാട് വിടുക എന്നുള്ളത് ഏത് എത്ര പൊളിഞ്ഞ നാടാണെങ്കിലും ശരി, അതിനോട് ഫിത്രത്തിൽ തന്നെ മനുഷ്യനൊരു ഹൊബുണ്ടാവും അത് വിട്ടുപോരാൻ. ലോകത്ത് ഇത്രയും വിശിഷ്ടമായ ഭൂമി വേറല്ല, എന്നിട്ട് അത് വിട്ടുപോകേണ്ടി വരുന്ന ഒരവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ വിഷമം നാവുകൊണ്ട് എടുത്തു പറഞ്ഞു ആ സന്ദർഭത്തിൽ. ഇന്നക്കി അഹബ്ബുൽ ബിലാദി ഇലൈ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണിത്. നിന്റെ കൗമ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ പുറത്തു പോകൂലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭമാണ്. അങ്ങനെ അവിടുന്ന് ഹിജ്റ പോകേണ്ടി വന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ കുറച്ചാളുകൾ കാഴ്ചയിൽ എല്ലാവരും ഒരുപോലെയാണ്. പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസം വല്ലതുണ്ടോ? ആളുകൾ നടക്കുകയാണെങ്കിൽ നടക്കുന്നുണ്ട്, ഒട്ടകത്തുമ്മലാണെങ്കിൽ ഒട്ടകത്തുമ്മലാണ്, മഴ ഉള്ളതെങ്കിൽ മഴ ഉള്ളതാണ്, വെയിലുള്ളതെങ്കിൽ വെയിലുള്ളതാണ്, വിശപ്പാണെങ്കിൽ വിശപ്പ് എല്ലാവർക്കും ഉണ്ട്. ഒരാളും അതിൽ കുറവൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ, കാഴ്ചയിൽ ഒരാളും വ്യത്യാസമൊന്നുമില്ല. ഹിജ്റ പോകുന്നവരൊക്കെ ഒരേപോലെയാണ് പോകുന്നത്. പക്ഷെ ഹിജ്റ ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലരുടെ ലക്ഷ്യം അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ് എന്റെ ഹിജ്റ. അള്ളാഹിന്റെ അടുക്കൽ സ്വർഗം കിട്ടണം, അള്ളാഹിന്റെ വജ്ഹ സ്വർഗത്തിൽ എനിക്ക് കാണണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഹിജ്റ പോവുകയാണ്. ഈ ലക്ഷ്യത്തിൽ പോയവരുണ്ട്. അല്ല, മദീനത്ത് ചെന്നാൽ നല്ല കച്ചവടത്തിന് സ്കോപ്പുണ്ട്, അവിടെ നല്ല സ്ത്രീകളുണ്ട്, അവരെ ആരെങ്കിലും കല്യാണം കഴിക്കാം. ഈ ലക്ഷ്യത്തിൽ പോയവർ ആ കൂട്ടത്തിലുണ്ട്. എവിടെ വ്യത്യാസം? കാഴ്ചയിൽ വലിയ വ്യത്യാസം ആർക്കെങ്കിലും പിടിക്കാനുണ്ടോ? രണ്ടുകൂട്ടി ഒരുമിച്ച പോയത്, ഉള്ളിലുള്ളതാണ് ഈ നിയ്യത്ത്. ഫഹിജ്റത്തുഹു ഇല മഹാജറ ഇലൈ, അവന്റെ ഹിജ്റ ഏതൊന്നിലേക്കും പോയോ അതിനനുസരിച്ച്. ഇതുപോലെ വർഷങ്ങളോളം കിതാബും പിടിച്ച് ദർസ് എന്നും പറഞ്ഞ്, ദർസുല്ല കിതാബുല്ല, വേറെ കാര്യം, ഇവിടൊക്കെ ഉള്ളത് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, നമ്മൾ പറയുമ്പോൾ ഒരു കെരിമ, ഒരു നസീഹ, ഇത്രയൊക്കെ പറയാനുള്ളൂ, അതേ ഉള്ളൂ. പിന്നെ നമ്മളതിന് ഓരോ പേര് വലുതൊക്കെ വിളിച്ച് പറയും. അത് ചില കണ്ടിട്ടില്ല, നിങ്ങൾ ചെറ്റക്കുടലുകൾ ഉണ്ടാക്കിയിട്ട് അതിന് കൊട്ടാരുന്ന പേരിടുന്നൊക്കെ എന്ന മാതിരിയാ. പലരും അങ്ങനെയൊക്കെ പേരിട്ട് നടക്കും. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ വകുപ്പില്ല. റോയൽ എന്നൊക്കെ പറഞ്ഞ ഹോട്ടലിന് പേരിടും, അതില് അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കണ്ടു ഇരിക്കേണ്ട. ഒരു എലൈറ്റ് റോയൽ ഒക്കെ സാധാരണ എല്ലാ ഹോട്ടലിന്റെ പേരാ. അതിന്റെ അടുക്കളൊക്കെ ഒന്ന് ചെന്ന് നോക്കണ്ടേ എന്തേക്കാരെ കഥാന്നുള്ളത്. ആ ജാതി പേരും കൊണ്ട് എടുക്കണ കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് ദർസാണ്, പിഞ്ഞാണാണ്, ക്ലാസ്സാണ് എന്നൊക്കെ പറഞ്ഞു നടക്കും. എന്നിട്ട് അവസാനം കുറെ കാലം നടക്കുമ്പോ അതിന്റെ ഇടയിൽ പല ലക്ഷ്യങ്ങളും പലർക്കുണ്ടാവും. ചിലർക്ക് അത്ര കച്ചവടമൊരുക്കും, ചിലർക്ക് പപ്പട കച്ചവടമൊരുക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇനി വേറെ ചിലർക്കോ അവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നാല് പെണ്ണിട്ട അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഏയ്, താടിത്തിരി നീട്ടുക, പിന്നെ ഒന്നാമത് കിട്ടിയ പെണ്ണിന് ഒരു മുഖം കൊണ്ട് മറച്ചു കൊടുക്കുക, പിന്നെ ഒരു മൂന്നാളിനും കൂടി കെട്ടുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നല്ല, അതൊക്കെ നിങ്ങൾ നോക്കിക്കോളി. ഈ നമ്മളെ കൂട്ടത്തിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പെണ്ണിട്ടാനുള്ള അവസരം വേറുള്ളവർത്താണ്. അതിനാണെങ്കിൽ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, എളുപ്പം നടക്കുമായിരുന്നു. അതിനൊക്കെ അതിനായിട്ട് സംഘടന ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരെ എത്ര കാലമായി. ബിസ്മി അലഹം പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ഓരോ കൂടെ കൂടിയാ പോരായിരുന്നു. ഇതൊക്കെ കൂടിയിട്ട് വേറെ ചിലർക്ക് എന്താന്ന് വെച്ചാൽ ഇവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ സുഖമാണ്, പിന്നെ ഒരു ഉത്തരവാദിത്വം വേണ്ട. എന്താ ബാപ്പാനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കാരണം ബാപ്പ നമ്മളെ ആർഷത്തിലല്ല. ഉമ്മാനെ അനധികരിച്ച് കിടക്കുക, ഉമ്മാനെ നോക്കണ്ട വേണ്ട, ബാപ്പാനെ നോക്കണ്ട, ഉമ്മാനെ നോക്കണ്ട, ഉമ്മയും ബാപ്പയും നമ്മളെ ആദർശത്തിലല്ല, നമ്മളെ ദീനിലല്ല. ഇത്രയൊക്കെ പറഞ്ഞത് നമ്മളെ ദീനിലല്ല വരെ പറഞ്ഞത്. പറയണ വാക്കിന് എന്തർത്ഥം എന്നും കൂടി ആലോചിക്കാണ്ടൊക്കെയുള്ള വർത്തമാനം പറഞ്ഞത്. പിന്നെ ബന്ധുക്കളോടൊന്നും ഒരു ബന്ധമില്ല, ആരോടൊരു ബന്ധമില്ല, എന്താ ബന്ധമില്ലാത്ത ഞാൻ സുരക്ഷയാണ് കഴിഞ്ഞു. ഇങ്ങനെ പല ദുനിയാവിന്റെ സൗകര്യങ്ങളും തേടാൻ വേണ്ടിയിട്ട് അതിനടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ദുനിയാവിന്റെ എന്തെങ്കിലും ഒരാഗ്രഹത്തിൽ കൊതിച്ചിട്ടാണെങ്കിൽ അതിനാദ്യം മുറിച്ചിട്ടണി. യസിന്റെ നിരാശയുടെ കത്തിയുമായി വന്ന് ദുനിയാവിന്റെ അത്തരം കൊതികളെ മുഴുവനായിട്ട് മുറിച്ചിട്ടാണ് ആദ്യം. രണ്ടാമത്തത് വേറുള്ളവരുടെ സനാ മദഹ് ഇതൊക്കെ കഴിഞ്ഞാൽ അവസാനം കിട്ടേണ്ട മിനിമം പരിപാടി അതാണ്. എനിക്കൊന്നും കിട്ടണമെന്നില്ല, എന്നെ കുറിച്ചൊരു നല്ലത് പറഞ്ഞിട്ടണം ഉള്ളിന്റെ ഉള്ളിലൊരാഗ്രഹം. പലർക്കും പലതാണ് ആഗ്രഹം. ചിലർക്ക് ഒന്ന് ഫോൺ എടുക്കുമ്പോൾ നിർത്താൻ മതിയായിരുന്നു, ഞാനൊരു മെസ്സേജ് അയക്കുമ്പോൾ അതിനൊരു മറുപടി അയച്ചാൽ മതിയായിരുന്നു, ഞാനൊരു അസ്സലാമു അലൈക്കും അയക്കുമ്പോൾ അതിനൊരു വാലൈക്കും സലാം അയച്ചാൽ മതിയായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ, വളരെ മിനിമം. അങ്ങനെ എന്തെങ്കിലും നിലക്ക് എന്നെ ഒന്ന് പരിഗണിച്ചിട്ടിയാൽ മതി. ഇവിടെയുള്ള ദുനിയാവിലുള്ള എല്ലാ ഷെയ്ഖുമാരും കൂടി നമ്മളോട് പരിഗണിച്ചിട്ട് ഒരു ചുക്കു കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. ഒരക്കപ്പാട് തസ്കിയത്ത് കൊണ്ടുകൊണ്ട് വന്നിട്ടുണ്ട് മൂടിയിട്ടാ പോലും ഒന്നും സംഭവിക്കാനില്ല. അള്ളാന്റെ മദഹ്, അള്ളാന്റെ റമ്മ്, അതാണ് മീസാൻ. അള്ളാ മദഹ് ചെയ്തോ ലോകത്തുള്ള എല്ലാരും കൈവിട്ടാലും അള്ളാന്റെ മദഹ് ഉപകരിക്കും. അള്ളാ റമ്മ് ചെയ്തോ ലോകത്തുള്ള എല്ലാരും കൂടി മദഹ് ചെയ്താലും അതുകൊണ്ടൊരു കാര്യവും കിട്ടാനില്ല. അപ്പൊ ഇതുണ്ടാക്കി തീർക്കുന്നതിന്റെ വഴി അദ്ദേഹം പിന്നെ പറഞ്ഞു തന്നു. ഈ രണ്ട് കാര്യങ്ങളും തൊമഴും മധുഹും ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് ഹൃദയം ശുദ്ധീകരിക്കണമെങ്കിൽ അതിനുള്ള വഴി എന്താ? ആദ്യത്തെ ആദ്യ ഇൽമ് വേണം, യഖീനായ ഇൽമ് വേണം. നീ എന്തെങ്കിലും ഒന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ആ കൊതിക്കുന്നതിന്റെ ഖജാന അള്ളാന്റെ കയ്യിൽ മാത്രം. നീ മദഹ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മദഹ് ചെയ്താൽ നിന്നെ ഭംഗിയാക്കുന്നതും നിന്നെ റമ്മ് ചെയ്താൽ നിനക്ക് അഭംഗിയുണ്ടാക്കുന്നതും അള്ളാന്റെ മദഹും അള്ളാന്റെ റമ്മും മാത്രമാണ് എന്ന യഖീനായ ഇൽമ് വേണം. മൂന്നാമത്തെ കാര്യം, ആ യഖീനായ ഇൽമ് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ എന്തു വേണം? അസ്വബുറു വല യഖീൻ, സ്വബുറു വേണം, യഖീൻ വേണം. ദീൻ എന്താന്നുള്ളത് ശരിക്കും പഠിക്കും. പഠിക്കുക എന്നുള്ളത് ആളെ കാണിക്കാനല്ല, ആൾക്കാരെ മുമ്പിൽ രണ്ട് വാക്ക് ഉദ്ധരിക്കാനല്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് ആരെങ്കിലും പറയുമ്പോൾ തർക്കിക്കാനല്ല, ഇന്റെ അടുക്കലും ഉണ്ട് എന്ന് കാണിക്കാനല്ല. പഠിക്കേണ്ടത് ഇതിനാ, അവനവൻ ഇഖ്ലാസ് ഉണ്ടാക്കാനാണ്, അതിനാ പഠിക്കേണ്ടത്. അപ്പോൾ ഒരാളും എന്തുണ്ട് അയാളുടെ അടുക്കൽ എന്നുള്ളത് പ്രകടിപ്പിക്കൂല, കാണൂല നമ്മൾ അയാളുടെ അടുക്കൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മറ്റേത് പറഞ്ഞാൽ കുറച്ചുണ്ടാകുമ്പോഴത്തേനും കാണിക്കേണ്ടി വരും, അത്ര ഉണ്ടാവുള്ളൂ, ഉള്ളത് മുഴുവൻ പുറത്ത് കാണിക്കേണ്ടി വരും. അല്പന്മാരും മുഴുവൻ കാണിക്കേണ്ടി വരും. എന്നാ നല്ല ഡെപ്ത് ഉള്ളതോ നിങ്ങൾ അധികം കാണൂല, അതിന്റെ അടിയിക്കായിരിക്കും നിങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടായത്. അതിനാണ് അയിമ നേടേണ്ടത്, അതാണ് യക്കീനാകേണ്ടത്. സ്വബ്ർ അതിന്റെ കൂടെ നിർബന്ധം. സ്വബറില്ലാതെ കഴിയില്ല. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും എല്ലാരും കൂടി, ദുനിയാവിലൊരാള് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടാകുക, നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞ ആളുണ്ടാകുക എന്നൊക്കെയുള്ള ഒരു സപ്പോർട്ടാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ പിടിച്ചിക്കേണ്ടി വരും പിന്നെ. അതിനാണ് സ്വബർ. എല്ലാരും കൂടി ആക്ഷേപിച്ചാലും അള്ളാന്റെ അടുക്കൽ ഞാൻ ക്ലിയർ ആണെന്നുള്ള എൽമുണ്ട് എന്നിട്ട് പിടിച്ചുകെട്ടി വരുന്നവരാണ് ക്ഷമാറാണ് സ്വബർ എന്ന് പറയുന്നത്. എല്ലാരും എതിരെ, എല്ലാരും എതിരെ, എല്ലാരും എതിരെ, പക്ഷെ അള്ളാന്റെ അടുക്കൽ ഞാൻ ശരിയാണ് എന്നുള്ള ഉറപ്പോടുകൂടി യക്കീനോടുകൂടി പിടിച്ചു നിൽക്കണമെങ്കിൽ ലോകം മുഴുവൻ എതിരാകുമ്പോ പിടിച്ചേക്കണമെങ്കിൽ എന്ത് വേണം? സ്വബർ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി തന്നെ അതിന് ഉദാഹരണമാണ് ആര്? അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മഹുള്ളാ. എല്ലാരും തന്റെ കൺമുന്നിൽ കൊഴിഞ്ഞു വീഴുന്നത് അദ്ദേഹം കണ്ടു. പിടിച്ചിക്കാൻ പറ്റില്ല, ളത്തിന്റെ ഘട്ടങ്ങളെത്തി അപ്പോഴും കൊഴിഞ്ഞു പോയവര്. അലീബിൻ മദീനയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു, അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് ചെന്നിട്ട് ചോദിച്ചു, ഈ പറഞ്ഞ എന്താണ് അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തെ കുറിച്ച് കാണുന്ന പ്രശ്നം? അദ്ദേഹം ഖൽഖുൽ ഖുർആന്റെ വിഷയത്തിൽ പിന്നെ അനുകൂലമായി പറഞ്ഞു, അവർക്ക് അനുകൂല, ശത്രുക്കൾക്ക് അനുകൂലമായി പറഞ്ഞു, വിദ്യാർത്ഥികാർക്ക് അനുകൂലമായി പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, അഹമ്മദ് ഹംബല് അദ്ദേഹത്തോട് അതിന്റെ പേരിൽ പിണങ്ങി പിന്നെ മിണ്ടിയിട്ടില്ല. അപ്പെന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ദറൂറത്തിന്റെ സമയത്തല്ലേ പറഞ്ഞത്, ഖുഫറിന്റെ വാചകം പറയാൻ അനുവാദം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജിത്തിഹാദാണ്. അഹമ്മദ് ഹംബല് തിരിച്ചു ചോദിച്ചത്, അദ്ദേഹം വാള് കണ്ടോ? ഭീഷണിയിൽ ഉണ്ടായിരുന്നുള്ളു, എത്തിയോ? അദ്ദേഹം പറഞ്ഞു, ഫഅറഫ്തു അന്നഹു ഇമാം, അഹമ്മദ് ബിൻ ഹംബൽ ഇമാമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അത്രത്തോളം എല്ലാരും കൊഴിഞ്ഞുപോയി, എല്ലാരും പോയി, ഒരാൾ കൂടെ നിൽക്കാനില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയ കാര്യം എന്താ? ഈ സ്വബറാണ്. കൂടെ ഉണ്ടായിരുന്ന എല്ലാരും പോയാലും ഇഖ്ലാസിന് ഭംഗം വരാവുന്ന ഈ രണ്ട് കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് മുക്തി പ്രാപിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് സഹായം നൽകുന്ന കാര്യം സ്വബർ വലിയ യഖീൻ. വബിസ്വബരി വലിയ യഖീൻ തുനാലു ഇമാമത്തു ഫിദ്ദീൻ. ആ ആയത്താണ് ഞാൻ ചുരുക്കി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവസാനമായിട്ട് ഓർമ്മ വേണ്ടത്, ഹഫ്ദ് വേണ്ടത് സൂറത്തു സജ്ദയിലെ ആയത്താണ്. വജഅൽനാ മിൻഹു അഇമ്മതൻ യഹ്ദൂന ബിഅംരിന ലമ്മ സബറു വകാനു ബിആയാതിന യൂഖിനൂൻ. വജഅൽനാ മിൻഹും അഇമ്മ, അവരിൽ നിന്ന് നാം ഇമാമിങ്ങളെ നിശ്ചയിച്ചു, ലോകത്തിന് മാതൃകകളായ ആളുകളെ. യഹ്ദൂന ബിഅംരിന, നമ്മുടെ അമറുമായി, ഇൽമുമായിട്ട് സഞ്ചരിക്കുന്ന, ശരിയായ പാന്ധാവിൽ സഞ്ചരിക്കുന്ന ആളുകളെ. ലമ്മ സബറു, സബർ ചെയ്തപ്പോൾ. വക്കാനു ബി ആയാത്തിന യൂക്കിനു, അവരാകട്ടെ നമ്മുടെ ആയത്തുകളെ സംബന്ധിച്ച് ശരിയായ യക്കീനുള്ള ആളുകളുമായിരുന്നു. യക്കീനും സബറും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇഖ്ലാസോടുകൂടി ജീവിച്ച്, ഇഖ്ലാസോടുകൂടി അള്ളാഹനെ കണ്ടുമുട്ടുന്ന, അവന്റെ വജ്ഹ് കാണുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. وهذا والله تعالى اعلم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت